ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം കഴിഞ്ഞ ദിവസം നാം പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നല്ലോ. ശബത്തിനെ സംബന്ധിക്കുന്ന സംവാദം നാം കണ്ടതാണ്. ഇനിയും 6-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. യേശു 12 പേരെ തിരഞ്ഞെടുക്കുന്നത് നാം കാണുന്നു. യേശു യെരുശലേമിലേക്ക് പോയപ്പോൾ ചില ശിഷ്യന്മാർ അവനുമായി പരിചയപ്പെട്ടതായിരുന്നു. പിന്നീട് ഗലീലക്കടൽ തീരത്തുകൂടി നടന്നപ്പോൾ അവൻ അവരെ അനുഗമിക്കാനായി വിളിച്ചു. എന്നിട്ടവർ മീൻപിടുത്തത്തിനായി തിരികെ പോയി. വീണ്ടും അവരുടെ അടുത്ത് ചെന്ന് അവരെ വിളിച്ചു. അപ്പോൾ അവർ സകലവും ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ഇവിടെ 3-ാമത്തെ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അനവധി ശിഷ്യന്മാരിൽ നിന്ന് അവൻ 12 പേരെ തൻ്റെ ശിഷ്യന്മാരായി തെരഞ്ഞെടുത്തു. ലൂക്കോസിന് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. അവരിൽ 12 പേരെ തെരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. അവർ ആരെന്നാൽ പത്രോസ് എന്ന് അവൻ പേർ വിളിച്ച ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫായിയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിൻ്റെ സഹോദരനായ യൂദ, ദ്രോഹിയായി തീർന്ന ഇസ്കരിയോത്ത യൂദ എന്നിവർ തന്നെ. യേശു രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. എന്തുകൊണ്ട്? അവൻ തൻ്റെ അപ്പസ്തോലന്മാരായിരിക്കേണ്ടതിന് 12 പേരെ തിരഞ്ഞെടുക്കുവാൻ പോവുകയായിരുന്നു. തൻ്റെ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. പ്രാർത്ഥന എന്നാൽ ദൈവത്തോട് സംസാരിക്കുക എന്നാണ്. പ്രാർത്ഥന എന്നാൽ നാം ദൈവത്തെ ബഹുമാനിക്കുന്നു എന്നും സ്നേഹിക്കുന്നു എന്നും ആരാധിക്കുന്നു എന്നും പ്രശംസിക്കുന്നു എന്നും അവിടുത്തെ സൃഷ്ടി അതിമനോഹരമായിരിക്കുന്നു എന്നും ദൈവത്തോട് പറയുന്നതാകുന്നു. മാത്രമല്ല, പ്രാർത്ഥന എന്നാൽ താങ്കൾ ദൈവത്തെ ആശ്രയിക്കുന്നു എന്നും അവിടുന്ന് സർവജ്ഞാനിയാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട്? താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അനുവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പ്ലാനുകളാകുന്നെന്നും ആ പ്ലാനുകൾ ദയവായി കാണിക്കണമേ എന്ന് പറയുന്നതുമാകുന്നു പ്രാർത്ഥന. പ്രാർത്ഥന എന്നാൽ താങ്കളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവത്തോട് അറിയിച്ച് അവൻ്റെ പ്രത്യേക സഹായം അഭ്യർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റുമെന്നുള്ള വിശ്വാസത്താൽ താങ്കൾക്കും മറ്റുള്ളവർക്കുമുള്ള ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തി വെക്കുന്നതാണ് പ്രാർത്ഥന. നാം പ്രാർത്ഥിക്കുവാൻ കൂടി വരുമ്പോൾ, ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ നാം വാസ്തവത്തിൽ ഈ അർത്ഥത്തിലാണോ പ്രാർത്ഥിക്കാറുള്ളത്? ഇവിടെ ഇതാ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ പുത്രൻ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളാകുന്ന നമുക്കും ഇന്ന് ആവശ്യം ദൈവസന്നിധിയിൽ ചെന്ന് നമ്മുടെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോസ്തലന്മാരിൽ ഒരാൾ ഒരു വഞ്ചകനായി തീരുകയാണ് ചെയ്തത്. വേറെ അപ്പോസ്തലൻ അവനെ തള്ളിപ്പറയുകയും പിന്നീട് അനുതപിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ദൈവത്തിൻ്റെ ആളുകൾ എപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുകയാണ് എന്ന വസ്തുത ശ്രദ്ധിക്കുക. പല സ്ഥാനാർത്ഥികളുണ്ട് എന്ന കാര്യം നിശ്ചയമാണ്. എന്നാൽ യോഹനാൻ തൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നത് എന്തെന്ന് നോക്കുക. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഇത് എനിക്കും വലിയ ആശ്വാസം നൽകുന്ന ചിന്തയാണ്. ഞാൻ അവനെ വിളിച്ചതല്ല, അവൻ എന്നെ വിളിച്ചു. അവൻ എന്നെ വിളിച്ചത് കൊണ്ട് അവനാണ് ഉത്തരവാദിത്വമുള്ളത്. അത് മനോഹരമായ കാര്യമല്ലേ? അതെനിക്ക് ആലോചന നൽകുന്നു. 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിക്കേണ്ടതിൻ്റെ ആവശ്യവും പ്രാധാന്യവും നമ്മുടെ കർത്താവ് മനസ്സിലാക്കി. ദൈവവേലയ്ക്ക് വേണ്ടി മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നത് വളരെയധികം പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലായിരിക്കേണ്ടതാണ്. ഏലിയാവിൻ്റെ പുതപ്പ് ഏലിശയുടെ മേൽ അവിചാരിതമായിട്ടല്ല വീണത്, അത് കരുതിക്കൂട്ടിയുള്ള പ്രവർത്തനമായിരുന്നു. ഇക്കാലത്ത് സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കുന്ന രീതി ദൈവത്തിൻ്റെ മാനദണ്ഡത്തിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമായിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതത്രേ. നാം നമ്മുടെ വികാരങ്ങളെ അനുധാവനം ചെയ്യുകയും നമ്മുടെ സ്വയതാല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അളവുകോലിന് പകരം മാനുഷിക അളവുകോലുകൾ വെച്ചാണ് നാം അളക്കുന്നത്. നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കേണ്ടതാണ്. അതെ, നാം പലപ്പോഴും ഈ കാര്യം വിട്ടുകളയുന്നു. ഇന്ന് എങ്ങനെങ്കിലും കൂടുതൽ വോട്ട് പിടിക്കുവാനുള്ളത് അത്രപ്പാടാണ്. അത് ഏത് സഭയിൽ നിന്നില്ല, എല്ലായിടത്തും ഇത് കാണുവാൻ സാധിക്കും. പലപ്പോഴും എത്ര വേദനാജനകമായ അന്തരീക്ഷമാണ് ഇതുപോലെയുള്ള ആത്മീക സ്ഥാനങ്ങളിൽ നാം കണ്ടുവരുന്നത്. അതൊരിക്കലും ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ല സുഹൃത്തെ. 6-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. അവൻ അവരോടുകൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നു. അവൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദയിൽ എല്ലായിടത്തു നിന്നും യെരുശലേമിൽ നിന്നും സോർ സീദോൻ എന്ന സമുദ്രതീരങ്ങളിൽ നിന്നും അവൻ്റെ വചനം കേൾപ്പാനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷാരവും ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുകൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ ഈ അവസരത്തിൽ വലിയ പുരുഷാരം സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് അക്ഷരികമായി ആയിരക്കണക്കിന് ആളുകൾ സൗഖ്യം പ്രാപിച്ചു. നമ്മുടെ കർത്താവ് സൗഖ്യമാക്കിയവർക്ക് യഥാർത്ഥമായ സൗഖ്യം ലഭിച്ചു. അത് തെളിയിക്കുവാൻ ഡോക്ടർ ലൂക്കോസിൻ്റെ പ്രസ്താവന നമുക്ക് ലഭിക്കുന്നു. വിശ്വാസത്താലുള്ള സൗഖ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ വലിയ വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുക. നിങ്ങൾക്ക് ലഭിക്കാവുന്നതിലേക്കും ഏറ്റവും സമർത്ഥനായ വൈദ്യനാണ് അവൻ. അവനേക്കാൾ വലിയ വൈദ്യൻ ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല. അതെ, അവൻ്റെ സ്പർശനം നമ്മെ സൗഖ്യമാക്കുന്നതാണ്. അവൻ്റെ ഒരു വാക്ക് നമ്മെ സൗഖ്യമാക്കുന്നതാണ്. ഇനി നാം കർത്താവിൻ്റെ താഴ്വരയിലെ പ്രഭാഷണങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒരു സമതല പ്രദേശത്ത് വെച്ച് അവ നൽകിയതായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗിരിപ്രഭാഷണം മലയിൽ വെച്ച് നൽകിയതായിരുന്നു. ഗിരിപ്രഭാഷണം അല്ലാതെ നൽകാനൊക്കെ ഇല്ലല്ലോ അല്ലേ. പ്രഭാഷണങ്ങളിൽ കാണുന്ന ആശയപ്പൊരുത്തത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവ് തൻ്റെ ഉപദേശങ്ങൾ വീണ്ടും വീണ്ടും നൽകിയിരുന്നു എന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ പ്രഭാഷണങ്ങളിൽ നിന്നും ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ പ്രഭാഷണം പല പ്രകാരത്തിലും വ്യത്യസ്തമായതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്ര നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈ ഭാഗം വരെ മത്തായിയുടെ സുവിശേഷത്തിലെ ഗിരിപ്രഭാഷണവും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ സമതല പ്രഭാഷണവും സാമ്യമുള്ളതാണ്. കർത്താവ് ഒരേ ഉപദേശം പല വിധത്തിൽ പല സ്ഥലങ്ങളിൽ നൽകിയിട്ടുണ്ട്. 23-ാം വാക്യം മുതൽ ഒരു പുതിയ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 23-ാം വാക്യം, ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. മനുഷ്യർക്ക് ദൈവത്തിൻ്റെ പ്രവാചകന്മാരോടുണ്ടായിരുന്ന മനോഭാവവും അവർക്ക് ലഭിച്ചിരുന്ന സ്വീകരണവുമാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ പ്രവാചകൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുകയും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. കള്ളപ്രവാചകനാകട്ടെ ദൈവത്തെ തെറ്റായി വെളിപ്പെടുത്തുകയും മനുഷ്യരാൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. യഥാർത്ഥ പ്രവാചകന് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതും കാണുന്ന കാര്യങ്ങളെക്കാൾ നിത്യമായ കാര്യങ്ങളിൽ പൂർണ്ണമായി ആശ്രയം ഉണ്ടായിരിക്കേണ്ടതുമാണ്. ഇതാണ് ഒരു മനുഷ്യനെ ദൈവത്തോട് വിശ്വസ്തനാക്കി നിർത്തുന്നത്. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പാവപ്പെട്ടവനും വിശപ്പും ക്ഷീണവും ഉള്ളവനും വെറുക്കപ്പെട്ടവനും തള്ളപ്പെട്ടവനും ചീത്തയെന്ന് പേർ വിളിക്കപ്പെട്ടവരെയും കുറിച്ചാണ് പറയുന്നത്. ഇത് ശരിയാണെന്ന് കാണുവാൻ താങ്കൾ ചെയ്യേണ്ടത് പഴയ നിയമത്തിലേക്ക് തിരിഞ്ഞു നോക്കുക മാത്രമാണ്. ഇത് ഇന്നും വാസ്തവമായിരിക്കുന്നു. ദൈവവചനം പ്രസംഗിക്കുന്ന മനുഷ്യന് പ്രയാസങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത്. അവന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ എവിടെയോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. കള്ളപ്രവാചകന്മാർ സമ്പന്നരായിരുന്നു. അവർക്ക് ഭക്ഷണം ധാരാളം ഉണ്ടായിരുന്നു. അവർ എപ്പോഴും ആഹ്ലാദിച്ചിരുന്നു. അവരെക്കുറിച്ച് നല്ല ആളുകൾ എന്നാണ് ലോകം ധരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് അവരോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ടായിരുന്നു. 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ, എന്നാൽ സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ഇപ്പോൾ തൃപ്തന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. കള്ളപ്രവാചകന്മാരെ ലോകം അംഗീകരിക്കുന്നു എന്നും മനുഷ്യർ ആഗ്രഹിക്കുന്ന കാര്യം അവർ പറഞ്ഞാൽ ലോകം അവർക്ക് ശരിയായ പ്രതിഫലം നൽകുന്നു എന്നും കാണുന്നു. ദൈവം അവർക്ക് പ്രതിഫലം നൽകും എന്ന് അങ്ങനെയുള്ള കള്ളപ്രവാചകന്മാർ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു വ്യക്തമാക്കുന്നു. കള്ളപ്രവാചകൻ ലോകത്തിൽ പ്രസിദ്ധനായിരുന്നേക്കാം, എന്നാൽ ദൈവം മുൻപാകെ അവൻ കുപ്രസിദ്ധനാണ്. ഭൂമിയിൽ അവന് സന്തോഷകരമായ സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാൽ അവന് വിശന്നു പൊരിയുന്ന ആത്മാവാണുള്ളത്. ദൈവമില്ലാത്ത ധനവാന്മാരെക്കുറിച്ച് ഇക്കാലത്ത് അധികമൊന്നും പറഞ്ഞു കേൾക്കാറില്ല. കാരണം മിക്കവാറും മതങ്ങളും അവരെ കൊണ്ടാണല്ലോ ഓടുന്നത്. നമ്മുടെ കർത്താവിന് അവരെക്കുറിച്ച് തിരുവചനത്തിൽ വളരെ കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്നാൽ സമ്പന്നന്മാരായ നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ദൈവമില്ലാത്ത ദരിദ്രനേക്കാൾ ദൈവമില്ലാത്ത ധനികനാണ് കൂടുതൽ അപകടകാരി. ദൈവമില്ലാത്ത ധനികൻ ദൈവമില്ലാത്ത കാര്യങ്ങൾക്ക് കൂടുതൽ പ്രചോദനവും കൂടുതൽ കൊഴുപ്പും നൽകുന്നു. അതെ, ഒരുപക്ഷെ ധനികരുടെ ഇടയിലായിരിക്കും മറ്റേതൊരു കൂട്ടരേക്കാൾ കൂടുതൽ കപടഭക്തി ഉള്ളത്. കള്ളപ്രവാചകനായ ഒരാൾ പള്ളിയിൽ പ്രസംഗിക്കാൻ വന്നാൽ അയാൾക്ക് അവർ പണം കൊടുക്കും. പള്ളിയും വസ്തുവകകളും അവരുടെ വകയാണ്. ഇതിൽ നിന്നും വ്യത്യസ്തരായവർ ഇല്ലെന്നില്ല. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷ ഘോഷണത്തിന് അവിടെ അധികം സ്ഥാനമില്ല. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. 6-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നാം അതിപ്രധാനമായ മറ്റനേകം കാര്യങ്ങൾ കർത്താവ് പറയുന്നത് കാണുന്നു. 31 മുതൽ: മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാമെന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ. എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവിൻ. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. വിടുവിൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, കുരുടനെ വഴികാട്ടുവാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, അഭ്യാസം തികഞ്ഞവൻ എല്ലാം ഗുരുവിനെപ്പോലെയാകും. എന്നാൽ നീ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തം കണ്ണിലെ കോൽ വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദരൻ നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് സഹോദരനോട് പറവാൻ നിനക്ക് എങ്ങനെ കഴിയും? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിലെ കോൽ എടുത്തു കളക, എന്നാൽ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയുവാൻ വെടിപ്പായി കാണുമല്ലോ. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല, നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം. മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുമാറില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ജനസമ്മതി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സഭാശുശ്രൂഷകൻ പാപത്തെക്കുറിച്ച് സൂചിപ്പിക്കുവാൻ ധൈര്യപ്പെടുകയില്ല. പല ആധുനിക പ്രസംഗികരുടെയും ചിന്തയിൽ പാപം ദൈവത്തിനെതിരെയുള്ള ഒരു കുറ്റകൃത്യമല്ല. ദൈവം പാപത്തെ വെറുക്കുന്നവനാണെന്നും അവൻ യുദ്ധവീരനുമായ യഹോവയാണെന്ന് പറയുവാൻ അവർക്കും ഭയമാണ്. ദൈവം മുൻപാകെ നിരപ്പ് പ്രാപിച്ച ജീവിതം നയിക്കുമ്പോൾ താങ്കൾക്ക് സ്വയത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അഹങ്കാരത്തോടുകൂടെ പാപത്തിൽ രസിച്ച് പാപമാകുന്ന അർബുദ രോഗത്തെ മൂടിവെച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുകയില്ല. സുഹൃത്തെ, താങ്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി കടന്നു ചെല്ലാവുന്ന ഒരേ ഒരു സ്ഥലം ക്രൂശിൻ്റെ ചുവടാണ്. അവിടെ ദൈവം ഒരു ശസ്ത്രക്രിയ നടത്തുകയും താങ്കളെ യേശുക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുകയും ചെയ്യും. അതാണ് ഈ പ്രഭാഷണത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ദൂത്. ഗിരിപ്രഭാഷണത്തിലെ ദൂതിനോട് ഇത് യോജിക്കുകയും അതിനെ പൂരിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് പലർക്കും പല അവസരത്തിൽ നൽകിയിരിക്കുന്ന ദൂതാണിത്. ഒരു ഉപമ പറഞ്ഞുകൊണ്ട് കർത്താവ് ഇത് അവസാനിപ്പിക്കുന്നു. 47 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീട്ടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കുക കൊണ്ട് അത് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു. ആ വീട്ടിൻ്റെ വീഴ്ച വലിയതായിരുന്നു. പാറമേൽ പണിത വീട് അത് നിലനിന്നു. മണലിന്മേൽ പണിത വീട് പൂർണ്ണമായും ഒഴുകിപ്പോയി. ഞാൻ ദൈവം മുൻപാകെ ഒരു പാപിയാണെന്ന് ഈ അധ്യായം എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. എന്നാൽ നിലനിൽക്കുന്നതായ അടിസ്ഥാനത്തിന്മേൽ എനിക്ക് പണിയുവാൻ കഴിയുന്നതായ ഒരു പാറയുണ്ട്. ആ പാറ ക്രിസ്തുവാണ്. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. പ്രിയ സുഹൃത്തെ, താങ്കൾ എന്തടിസ്ഥാനത്തിന്മേലാണ് പണിയുന്നത്? താങ്കളുടെ വീട് എവിടെയാണ് നിലകൊള്ളുന്നത്? അത് കർത്താവായ യേശു ക്രിസ്തു ആകുന്ന പാറമേലാണോ പണിതിരിക്കുന്നത്, അതോ മണലിന്മേലാണോ? താങ്കളുടെ പാപമംഗലവും പരിതാപകരവുമായ അവസ്ഥ താങ്കൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തുവാകുന്ന സുസ്ഥിരമായ പാറമേൽ താങ്കളുടെ അടിസ്ഥാനം ഉറപ്പാക്കുക. വിലയും പണവും കൂടാതെ അവിടുന്ന് താങ്കളെ രക്ഷിക്കും. ലളിതമായ വിശ്വാസത്തോടുകൂടി അവൻ്റെ അടുത്തേക്ക് കടന്നു വരിക, അവനിൽ ആശ്രയിക്കുക. അടിസ്ഥാനം ക്രിസ്തുവാകട്ടെ. ആത്മീക ജീവിതം അടിയുറച്ചതാകട്ടെ. ദൈവം അതിനായി താങ്കളെ ശക്തീകരിക്കുന്നവനാണ്, സഹായിക്കുന്നവനാണ്. നമുക്ക്